പേജ് 189. ദൂത്, ഹേ രാക്ഷസ, മൈഥിലിയെ തിരിച്ചേൽപ്പിച്ച് നീ എന്നെ ശരണം സ്ഥാപിക്കുക. ഇന്നെങ്കിൽ യുദ്ധം ചെയ്യുക. നിശിതമായ സ്വരങ്ങളുടെ ഭാഷയിൽ ഞാൻ നിന്നോട് സംസാരിക്കാം. നീയും നിന്റെ കുലവും ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് ലോകത്തെ വിമോചിപ്പിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഞാനത് നിറവേറ്റും. ദൂത്, സുഗ്രീവൻ സമ്മതിക്കുമെങ്കിൽ അംഗദൻ ദൂതനാവട്ടെ. രാമൻ പറഞ്ഞു, എനിക്ക് സമ്മതം. സുഗ്രീവൻ കൈകൾ ഉയർത്തി. അതൊരു കൂടിയാലോചന യോഗമാണ്. പ്രധാന ദളപതികൾ, താരനടക്കം എല്ലാവരും, മന്ത്രിമാരും സേനാപതിയും പങ്കെടുക്കുന്നുണ്ട്. അംഗദനെ ദൂതനാക്കരുത് എന്നാവശ്യപ്പെടാൻ താരൻ എഴുന്നേറ്റ് നിന്നതും മാരുതി ഇടപെട്ടു. ഈ അവസരത്തിൽ ഇനിയൊരു ദൂതിന് പ്രസക്തിയുണ്ടോ? മാരുതി സംശയിച്ചു. അവർ 100 യോജന നീളമുള്ള കടൽച്ചിറയിലൂടെ അത്യന്തം രഹസ്യമായി മുന്നേറി. ലങ്കയ്ക്കടുത്ത് കിടക്കുന്ന സുവേല പർവ്വതത്തിന്റെ താഴ്വരക്കാടുകളിൽ വളരെ കൃത്യമായി വിന്യസിക്കപ്പെട്ടു. രാമണനും ലക്ഷ്മണനും സുഗ്രീവനും നീലനും മറ്റു സേനാധിപതികളും സുവേല പർവ്വതത്തിന്റെ മുകളിൽ ഏറ്റവും ഉയർന്ന ചീലത്തിൽ കയറി നിന്ന് ലങ്കയെ സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞു. വിഭീഷണന്റെ നിർദ്ദേശപ്രകാരം മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിലേക്ക് സേനാ നീക്കം നടത്തി. ശക്തന്മാരായ ദളപതികളുടെ കീഴിൽ സേനാദളങ്ങളെയെല്ലാം സുസജ്ജരാക്കി. രഹസ്യമായും പരസ്യമായും ചാരന്മാരായും ദൂതന്മാരായും രാവണൻ അയച്ച രാക്ഷസന്മാരെയെല്ലാം പിടിച്ചുകെട്ടി സ്വന്തം ശക്തി വെളിപ്പെടുത്തി വിട്ടയച്ചു. ഒന്നുകിൽ സീതയെ വിട്ടുതരിക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന ദൂത് അവരോട് പറഞ്ഞയച്ചു. മുൻനിര സൈന്യം മുഴുവൻ ഇപ്പോൾ ലങ്കയെ വളഞ്ഞു കഴിഞ്ഞു. ഒരു സൈന്യ നീക്കത്തിന്റെ യാതൊരു അടയാളവും കാണിക്കാതെ കാടുകളിൽ മുഴുവൻ സൈന്യവും പറഞ്ഞിട്ടുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന നിമിഷത്തിൽ തന്നെ ഓർക്കാപ്പുറത്ത് 4 വശത്തുനിന്നും രാക്ഷസ സേനയ്ക്ക് ഉഗ്രൻ പ്രഹരങ്ങൾ ഉറപ്പാണ്. ഇനി വേണ്ടത് ദൂതല്ല, അതിശക്തമായ പ്രഹരമാണ്. നാം രാജധർമ്മം അനുസരിച്ചേ നീങ്ങാവൂ. രാമൻ പറഞ്ഞു, രാവണൻ ദുഷ്ടനാണ്, മുന്നും പിന്നും നോട്ടമില്ലാത്തവനാണ്. ദൂതിനുള്ള മറുപടി ദൂതന്റെ വധം ആണെങ്കിലോ? താരൻ വ്യസനത്തോടെ ചോദിച്ചു. എങ്കിൽ ആ നിമിഷം നമ്മൾ ആക്രമണം തുടങ്ങും. രാമൻ പറഞ്ഞു, രാവണന്റെ വാൾ തന്റെ കഴുത്തിലൂടെ പാഞ്ഞുപോയതുപോലെ അംഗദന് മേലാസകൽ നിറയിലുണ്ടായി. കാലടിയിൽ നിന്ന് നുറുകുവരെ കരിപ്പ് കയറി. രാവണന്റെ തല തെറിപ്പിച്ചിട്ട് പിന്നെ എന്റെ കൈകൾ വിശ്രമിക്കൂ. സുഗ്രീവൻ രോഷാകുലനായി ചാടി എഴുന്നേറ്റു. എന്തുകൊണ്ടോ ആ കൂടിയാലോചന യോഗത്തിൽ എല്ലാവരും നിശബ്ദരായി. ആരും ആരുടെയും മുഖത്ത് നോക്കിയിരുന്നില്ല. ചിലർ തല കുനിച്ചിരിക്കുന്നു, ചിലർ കണ്ണടച്ചിരിക്കുന്നു, ചിലർ അസ്വസ്ഥരായി ഞെരുപിടി കൊള്ളുന്നു, ചിലർ നിലത്തെന്തോ കുത്തി വരയ്ക്കുന്നു. അംഗദൻ അവരെയെല്ലാം മാറി മാറി നോക്കി. എതിർപ്പില്ല, രോക്ഷമില്ല, വ്യസനമാണ് അവന് തോന്നിയത്. അംഗദന് വേണ്ടി ആർ സംസാരിക്കും? താരനല്ലാതെ അംഗന്റെ ജീവാഭയം ആർക്ക് വിഷയമാകും? ഒരു ദൂതന് വേണ്ട പക്വതയോ പരിചയമോ അംഗദനില്ലെന്നാണ് എന്റെ അഭിപ്രായം. മാരുതി പറഞ്ഞു, അയാൾ വളരെയേറെ അസ്വസ്ഥനായിരുന്നു, ഇരുട്ടായിരുന്നു. ഇരുട്ടിൽ അവർ തനിച്ചായിരുന്നു. താരയുടെ വെളുത്ത ഉടുപുടവകൾ ഇരുട്ടിൽ തിളങ്ങിയിരുന്നു. കണ്ണീർ നിറഞ്ഞതിനാൽ അവളുടെ കണ്ണുകളും തിളങ്ങിയിരുന്നു. അവളുടെ രൂക്ഷമായ നോട്ടം മാരുതിയുടെ മേൽ തുളച്ചു കയറി. എന്റെ മകനെ കൂടാതെയാണ് യുദ്ധം ചെയ്ത് നിങ്ങൾ മടങ്ങി വരുന്നതെങ്കിൽ ഇതാ ഈ സ്ഥലം അടയാളപ്പെടുത്തിക്കൊള്ളുക. ഇവിടെ കനലാഴി കൂട്ടി ഞാൻ അതിൽ ചാടി മരിക്കും. വെറുതനായ താരന് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറുപടി പറയാൻ വാക്കുകൾക്ക് വേണ്ടി മാരുതി ഞെരിങ്ങുന്നതിനിടയിൽ ചിലമ്പുകളുടെ ഗർഭിതാളം കേൾപ്പിച്ചുകൊണ്ട് താര ഇരുട്ടിൽ നടന്നു മറഞ്ഞു. ഹാ, പക്വതയും പരിചയവും തന്നെ അങ്ങോട്ട് ഉണ്ടാവില്ലല്ലോ, പടിപടിയായി ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ? സുഗ്രീവൻ ചോദിച്ചു. കൂടിയാലോചനാ യോഗം മൗനം തുടർന്നു. രാമൻ അല്പനേരം ചിന്തിച്ചിരുന്നിട്ട് കൂടിയാലോചനാ യോഗത്തിലെ ഓരോരുത്തരെയും മാറി മാറി നോക്കി. മറ്റൊരാളെയും ഞാൻ കാണുന്നില്ല, വാലിയുടെ മകൻ തന്നെയാണ് ഉചിതം. എന്നിട്ട് രാമൻ അംഗദനെ അടുത്തേക്ക് വിളിച്ചു. അവന്റെ തോളിൽ തട്ടിപ്പറഞ്ഞു, കുട്ടി ധീരനാണ് നീ, ഒട്ടും പേടിക്കേണ്ട. കോട്ട ചാടിക്കടക്കുക. മൈഥിലിയെ തിരിച്ചേൽപ്പിച്ച് എന്നെ ശരണം പ്രാപിക്കാൻ രാവണനോട് പറയുക. തോളിൽ തട്ടിയേൽപ്പിച്ച ധീരതയുടെ ഭാരം താങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ അംഗദന്റെ ഉള്ളിൽ കരങ്ങി മറിഞ്ഞു. ഞാൻ ധീരനല്ല, ധീരനല്ല. അവൻ താരയുടെ വിരൽ തുമ്പിൽ തൂങ്ങി രുമയുടെ മടിയിലൊളിച്ചു. കൂട്ടമ്മമാരാൽ വലയം ചെയ്യപ്പെട്ടു. 7 താലമരങ്ങളുടെ കാട്ടിലൊളിച്ചു. ചപ്പുചവറുകൾക്കിടയിൽ കുഞ്ഞിനെ ഒളിപ്പിച്ച് ഈ അവന്റെ മേൽ കാൽ വെച്ച് കവച്ചിരുന്നു. നീ ധീരനല്ല, ഇയ പറഞ്ഞു കൊടുത്തു. ഹേ രാക്ഷസ, അംഗദൻ ദൂതവാക്യങ്ങൾ ഉരുവിട്ട് നോക്കി. നീ വന്ന് എന്നെ ശരണം പ്രാപിക്കുക. മുത്തച്ഛൻ അംഗജന് പറഞ്ഞു കൊടുത്ത രാവണ പരാക്രമ കഥകളിലും ഇങ്ങനെയൊരു ദൂതവാക്യമുണ്ടല്ലോ. രാവണൻ ദൂതൻ വഴി വാലിയോട് കൽപ്പിച്ചു, ചാവരുതെന്നുണ്ടെങ്കിൽ നീ വന്ന് എന്നെ ശരണം പ്രാപിക്കുക. കൈക്കരത്തിലും പുതിയതായി നേടിയ ചില ആയുധങ്ങളിലുമുള്ള അമിതമായ ആത്മവിശ്വാസമാണ് അയാളെ കൊണ്ട് അങ്ങനെ പറയിച്ചത്. കിഷ്കിന്ധത്തിന്റെ സമ്പത്തുകളിലേക്കും വിഭവങ്ങളിലേക്കും ഒരു കള്ളനൊട്ടം ഉണ്ടായിരുന്നുവെന്ന് വാലിക്കറിയാം. നിന്നെ ശരണം പ്രാപിക്കേണ്ട ആവശ്യം എനിക്കില്ല, വാലി മറുപടി കൊടുത്തു. എങ്കിൽ യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളുക. രാവണന്റെ വെല്ലുവിളി വാലി ഒരു മയവുമില്ലാതെ തള്ളിക്കളഞ്ഞു. നിന്റെ മുൻപിൽ തലകുലിക്കാനോ ജീവികളെ നശിപ്പിക്കുന്ന യുദ്ധം ചെയ്യാനോ ഞാൻ ഒരുക്കമല്ല. തങ്ങളെക്കാൾ ശക്തന്മാരായവർ തങ്ങളെ വണങ്ങണമെന്നും ശരണം പ്രാപിക്കണമെന്നും ആവശ്യപ്പെടുക ഭീരുക്കളാണ്. ഞാനും നീയും മാത്രമായി ഒരു മുഷ്ടിയുദ്ധം നടത്തുന്നതിൽ എനിക്ക് വിരോധമില്ല. ആരെ ശരണം പ്രാപിക്കണമെന്ന് അതുവഴി തീരുമാനിക്കാം. മറ്റു ജീവജാലങ്ങളെ വലിച്ചെഴക്കേണ്ട കാര്യമില്ല, വാലി പറഞ്ഞു. രാവണൻ യുദ്ധത്തിന് തന്നെ ഒരുങ്ങി. യുദ്ധം ഒഴിവാക്കാനായി വാലി ദീക്ഷ സ്വീകരിച്ചു. കിഷ്കിന്ധത്തിൽ നിന്ന് മാറി നിന്നു. സുഗ്രീവനോട് യുദ്ധം ചെയ്യാൻ രാവണന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ആത്മഹത്യാപരമായ യുദ്ധങ്ങൾ അതിലായിരുന്നു മൂപ്പർ ഊറ്റം കൊണ്ടിരുന്നത്. രാവണന്റെ അടുക്കലേക്ക് അംഗദനെ ദൂതനായി അയക്കുന്നു എന്ന വാർത്ത സൈന്യത്തിനിടയിൽ പെട്ടെന്ന് വ്യാപിച്ചു. വാലി ഭക്ഷക്കാർ അസ്വസ്ഥരായി, സംശയാകുലരായി. അനവസരത്തിൽ ഒരു ദൂതു അവർ ചോദിച്ചു, ചോരയും ചെലവും തിന്നുന്ന ഭീമാകാരന്മാരായ ഒരു പരു പോലെ പൊട്ടിച്ചീറ്റി ചോർന്നൊലിക്കാൻ വെമ്പുകയാണ് സൈന്യം. അതിനിടയിൽ ഒരു ദൂതന്തിന്, ഇത് എന്തോ ചതിയാണ്. അംഗദന്റെ സ്നേഹിതർ രഹസ്യമായി കൂടിയാലോചനകൾ നടത്തി. ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് വാലിപക്ഷക്കാർ പ്രചരിപ്പിച്ചു. ആയുസിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രമല്ലേ മാരുതി രാവണന്റെ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവിടെ പോയി ഈ പാവംകുട്ടി എന്തു ചെയ്യും? അതീവ രഹസ്യമായിട്ടാണ് മാരുതി ലങ്കയിൽ കടന്നത്. തലയ്ക്ക് തീപിടിച്ചു നിൽക്കുന്ന രാവണന്റെ മുഖത്തേക്കാണ് ഇപ്പോൾ അംഗദനെ വലിച്ചെറിയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? സൈന്യം വല്ലാതെ ക്ഷുഭിതമായി. എങ്ങും പൊട്ടലും ചീറ്റലും തന്നെ. സേനയുടെ ഇടക്കം നിയന്ത്രിക്കാൻ നീതി വല്ലാതെ പാടുപെടേണ്ടി വന്നു. കിഷ്കിന്ധക്കാരുടെ സ്വഭാവം അങ്ങനെയാണ്. സ്നേഹിച്ചാൽ തലയെടുത്ത് കയ്യിൽ കൊടുക്കും, തെറ്റിയാലോ തലയെടുക്കുകയും ചെയ്യും. വാലിയുടെ മകനെ കൊല്ലാൻ കൊടുത്തിട്ട് യുദ്ധം ആരംഭിക്കാമെന്ന് സുഗ്രീവൻ കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. സുഗ്രീവന് തിരിച്ച് കിഷ്കിന്ധത്തിലെത്തണമെന്നുണ്ടെങ്കിൽ ഈ തീരുമാനം പിൻവലിക്കണം. അംഗദ, നീ തന്നെയാണ് തലതിരിഞ്ഞ ഈ സേനയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്. നിർണായകമായ സന്ദർഭത്തിൽ ഒരു ആന്തരിക കലാപം നമ്മളെ തോൽപ്പിക്കും, നാശത്തിന് മാത്രമേ വഴിവെക്കും. കിഷ്കിന്ധത്തിലേക്ക് ഓടിപ്പോവാനൊന്നും ഇനി നമുക്ക് സാധ്യമല്ല, നീലൻ അമർഷത്തോടെ പറഞ്ഞു. പുറത്ത് ഭവ്യതയും അകത്ത് പുച്ഛവുമായി അംഗദൻ സേനാ നായകന്റെ നിർദ്ദേശം സ്വീകരിച്ചു. രാമന്റെ ദൂതനാവാൻ എനിക്ക് സമ്മതമാണ്, അവൻ സ്നേഹിതനോട് പറഞ്ഞു. ആത്മവഞ്ചന, സ്നേഹിതന്മാർ ആരും അവനെ വിശ്വസിച്ചില്ല. അല്ല, ഞാൻ പഠിച്ച വിദ്യകൾ എന്നെ പരീക്ഷിക്കുന്ന ഘട്ടമായി ഞാൻ ഇതിനെ കാണുന്നു. ഒരത്ത് ഇടിക്ക് പ്രവാരൻ എന്ന രാക്ഷസനെ ഞാൻ കൊന്നതിന് നിങ്ങൾ സാക്ഷികളല്ലേ? കയ്യൂക്കും നെകളിപ്പുമായി എന്റെ നേരെ വരുന്നവരെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്റെ മുത്തച്ഛനെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതി. താരന് സഹിക്കാവുന്നതിനെയെല്ലാം അപ്പുറത്തായിരുന്നു അംഗദന്റെ തീരുമാനം. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്, ഇതുണ്ടാവും എന്ന് ഭയന്നതാണ്. ആ വൃദ്ധൻ പെറുപുറത്തുകൊണ്ടിരുന്നു. അംഗദ, ചതിപ്രയോഗങ്ങൾക്ക് കുപ്രസിദ്ധനാണ് രാവണൻ, പീതൻ പറഞ്ഞു. അംഗദൻ ചിരിച്ചു. ചതിപ്രയോഗത്തിലുള്ള കുപ്രസിദ്ധിയിൽ നിന്ന് ആർക്കാന്നൊഴിവ് ചങ്ങാതി. രാമനോ സുഗ്രീവനോ, എന്റെ ദൂത് രാമന്റെ പക്ഷത്തു നിന്നാവില്ല. ഞാൻ എന്റെ അച്ഛന്റെ സ്നേഹിതൻ രാവണനെ കാണാനാണ് പോകുന്നത്. അംഗദൻ കോട്ട ചാടി. വിഭീഷണൻ ഒറ്റിക്കൊടുത്ത രഹസ്യമാർഗത്തിലൂടെ വായുവേഗത്തിൽ ഓടിയും ഭൂഗർഭ അറിവിലെ പടവുകൾ കയറി നേർക്കുവന്ന ഭയങ്കരന്മാർക്ക് പിടികൊടുക്കാതെ മായാജാല പ്രയോഗങ്ങൾ നടത്തി. പക്ഷി പോലെ, പാമ്പ് പോലെ, മീൻ പോലെ, മർക്കളം പോലെ, മാർജാരം പോലെ പറന്നും ഇഴഞ്ഞും നീന്തിയും ചാടിയും ഓടിയും രാവണന്റെ കാര്യാലോചനാ സഭയുടെ നടുവിൽ ചെന്നിരുന്നു. അമ്പരന്ന് പോയ രാവണൻ കൂട്ടർക്കും വാ തുറക്കാൻ ഇടം കിട്ട മുൻപ് മധുരമായ സ്വരത്തിൽ അവൻ പറഞ്ഞു, ഞാൻ വാലിപുത്രൻ അവൻ. അംഗദൻ ലളിതകോമളമായി ആ മുഖത്ത് നോക്കി രാവണ സഭ ആശ്ചര്യം ശബ്ദം പുറപ്പെടുവിച്ചു. കാണി നേരത്തേക്ക് തന്റെ ഉള്ളിൽ തുടിച്ച് സൗഹൃദ ഭാവം മറച്ചു പിടിച്ച് രാവണൻ ചോദിച്ചു, സുഗ്രീവൻ നിന്നെ കിഷ്കിന്ധത്തിൽ നിന്ന് തുരത്തിവിട്ടതോ? നീ സ്വന്തം ബുദ്ധി യുതിച്ച് എന്നെ ശരണം പ്രാപിച്ചതോ? അഹങ്കാരത്തിനും അഹങ്കാരത്തിനും പ്രൗഢിക്കും ചേർന്ന ഗംഭീരമായ ആ രൂപം അംഗദനെ ഒട്ടൊന്ന് ഭയപ്പെടുത്തുക തന്നെ ചെയ്തു. ഇരിക്കുന്ന ഇരിപ്പിടം നിറഞ്ഞു കവിഞ്ഞ ഒരാൾ എടുത്ത പിടിച്ച ശിരസ് ഭൂമിക്കുമേൽ അഹംഭാവത്തോടെ ചവിട്ടിയമർത്തിയ കാലുകൾ. അയാൾ എഴുന്നേറ്റ് നിന്നാൽ താനെത്രത്തോളം ചെറുതായി പോകും എന്നോർത്തുകൊണ്ട് അംഗദൻ മറുപടി പറഞ്ഞു, രണ്ടുമല്ല, രണ്ടുമാവില്ല. വാലിയെ ചതിച്ചു കൊന്നവരുടെ ഉച്ചിഷ്ടം നിന്ന് ജീവിക്കുന്നവനാണ് നീ എന്നാണ് ഞങ്ങളുടെ കേട്ടത്. കേട്ടത് ശരിയാണ്. രാവണൻ ചാടി എഴുന്നേറ്റു. ഇത്തിരി പോന്ന ആ ചെക്കന്റെ ധിക്കാരം അയാൾക്ക് പൊറുക്കാനാവുന്നതിനും അപ്പുറത്തായിരുന്നു. അയാൾ അവനെ പിടിച്ചുകെട്ട് അയാൾ കൽപ്പിച്ചു, വരട്ടെ, രാമന്റെ ദൂതനാണ് ഞാൻ, യുദ്ധമര്യാദകൾ മറക്കേണ്ട. രാമന്റെ കഷ്ടം, നിനക്ക് നിന്റെ തന്തയുടെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതി. അച്ഛനെ കൊന്നവന്റെ ദൂതുമായി വന്നിരിക്കുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നിന്നെ കൊണ്ട് എന്റെ പട്ടികൾക്ക് തീറ്റ കൊടുക്കേണ്ടതാണ്. ക്ഷമിക്കണം, എന്നെ ആൽപ്പിച്ച കാര്യം ചെയ്യാതെ എനിക്ക് ഇവിടുന്ന് മടങ്ങാനാവില്ല. കേൾക്കട്ടെ ആ പുഴുവിന്റെ ദൂതവാക്യം. വില്ലാളി വീരനും കോസല രാജകുമാരനുമായി രാമൻ പറയുന്നു, രാവണ, നിന്നെ വധിച്ച് നിന്റെ സഹോദരൻ വിഭീഷണന് ലങ്കയുടെ പരമാധികാരം നൽകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നീ വന്ന് എന്നെ നമസ്കരിച്ച് സീതയെ തിരികെ സമർപ്പിക്കുക. കോപം കൊണ്ട് നിലതെറ്റി വിറച്ചു രാവണൻ. ദുർബുദ്ധിയായി ചെറുക്ക, നിനക്ക് 10 വയസ്സുള്ളപ്പോൾ നിന്നെ കൊല്ലാൻ വേണ്ടി കിഷ്കിന്ധത്തിലേക്കിയവനാണ് ഞാൻ. അന്ന് നിന്നെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഇന്നെനിക്ക് തോന്നുന്നു. അന്ന് നിന്റെ അച്ഛനോടുള്ള ശത്രുത കൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാതെ വന്നത്. ഇന്ന് നിന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ഞാനിത് നിന്നെയും കൊല്ലുന്നു. ചാടി വീണ രാവണൻ നിന്ന് തെന്നി മാറി അംഗദൻ വിളിച്ചു പറഞ്ഞു, എന്നെ കൊല്ലുന്നത് എന്തിന്? സീതയെ എന്നേക്കുമായി സ്വന്തമാക്കണമെങ്കിൽ വന്ന് രാമനെ വിളിച്ചാൽ പോരെ. എങ്കിൽ ഞാൻ വന്ന് മടങ്ങി ശരണം പ്രാപിച്ചോളാം. തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച രാക്ഷസ വീരന്മാരെ കുടഞ്ഞു തീർപ്പിച്ചുകൊണ്ട് അംഗദൻ പുറത്തേക്ക് പാഞ്ഞു. ഒരു കുട്ടിയുടെ മെയ്വഴക്കുന്നുണ്ടെന്ന് ആ മല്ലന്മാർ നല്ല പോലെ അറിഞ്ഞു. കല്ലുകളിലും ശില്പങ്ങളിലും നിന്ന് അംഗദൻ, താഴെ നിന്ന് കൂക്കും വിളിയുമായി അവനെ പിടികൂടാൻ ഓടിവരുന്നവർ കാണി കയ്യിൽ കെട്ടിയ ശീല കൊണ്ട് അടിച്ചും ഇടിച്ചും തള്ളിയും അതിമനോഹരമായ ഒരു സ്തൂപം അവർ ഓടിച്ചിട്ടോ എഴുതിയിൽ എണ്ണയൊഴിക്കുക. അതാണ് ഇവിടെ അംഗദന് ചെയ്യാനുള്ളത്. ഉറക്കി ചിരിച്ചുകൊണ്ട് അവർ നശിപ്പിക്കാവുന്ന ഓരോന്നും നശിപ്പിച്ചുകൊണ്ട് പാഞ്ഞു നടന്നു. ഭൂമിയിൽ ഇനി രാക്ഷസകുലം ഉണ്ടാവില്ല. രാമന്റെ മുൻപിൽ രാവണൻ വെറും തൃണമാണ്. അവൻ വെല്ലുവിളിച്ചു. ക്രോധം കൊണ്ട് രാവണന് കണ്ണു കാണാതായി. അംഗദൻ ചോദിച്ചു, അംഗദനെ പിടിച്ചു കെട്ടി കൊന്നു കളയാൻ അയാൾ കൽപ്പിച്ചുകൊണ്ടേയിരുന്നു. വേണമെങ്കിൽ കേട്ടോ, ഞാനിത് തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. നിന്റെ സഹോദരൻ ഭീഷണന്റെ നിർദ്ദേശപ്രകാരം ലങ്കയുടെ തക്കേ കോട്ടവാതിൽക്കൽ 1 കോടി സൈന്യത്തെ പിന്നിറത്തി രാമന്റെ അജയനായ സേനാധിപതി നീലനാണ് നിലകൊള്ളുന്നത്. തെക്കേ കോട്ടവാതിലിൽ വൻപടയുടെ സേനാനായകരായി കാലരൂപികളായ മഹാപർഷനും മഹോദരനും നിൽക്കുന്നു. കോടിക്കോണിക്കിന് വീരയോദ്ധാക്കളുടെ പടിഞ്ഞാറ് മാറി നിൽക്കുന്നു. രാക്ഷസ നിഗ്രഹം ജീവിതവ്രതമാക്കി രാമലക്ഷ്മണന്മാരെ പിടിക്കണമെങ്കിൽ വടക്കേ കോട്ടവാതിൽക്ക് നിൽക്കുക. സുഗ്രീവനും ജാമ്പവാനും നിന്റെ ചതിയനായ അനുജൻ വിഭീഷണനും മധ്യവൂഹത്തിൽ നിൽക്കുന്നു. മർമ്മപ്രധാനമായ സേനാരഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അംഗദൻ ഓടിമറഞ്ഞതിലെ അസ്വാഭാവികത രാക്ഷസന്മാരെ കുഴപ്പത്തിലാക്കി. അത് രാമന്റെ യുദ്ധതന്ത്രമാണെന്ന് ചിലർ, ചതിപ്രയോഗമെന്ന് വേറെ ചിലർ, വിശ്വാസത്തിലെടുക്കരുതെന്ന് എല്ലാവരും. ആഹാ, ചരിത്രം എന്നെ രാമന്റെ വിശ്വസ്ത ദൂതനെന്ന് വിളിക്കും, ദൂതനെന്ന് പുകഴ്ത്തും. എന്റെ ശരീരം പ്രകീർത്തിക്കപ്പെടും. അംഗദൻ പല്ലുയോഗം ചിരിച്ചു. വാലിയുടെ എന്തെല്ലാം ഗുണങ്ങളാണുള്ളതെന്ന് രാമനും ബോധ്യപ്പെട്ടു. ഉള്ളിൽ പുകഞ്ഞു നീറുന്ന പകയുള്ളപ്പോഴും തെളിഞ്ഞ ചിരിയോടെ തന്നെ അംഗദൻ രാമന്റെ മുന്നിൽ ചെല്ലും. എന്റെ ഹൃദയം അയാളെ കൊലയാളി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ നാവ് നിന്തിരുവടി എന്ന് സംബോധന ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറയും, രാവണൻ സീതയെ തിരിച്ചു തരാൻ തയ്യാറാണ്, യുദ്ധത്തിൽ സന്ധി ചെയ്യാനും താല്പര്യപ്പെടുന്നു, എന്നാൽ അത് നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. ഒന്ന്, രാവണന്റെ സഹോദരി ശൂർപ്പണഖയെ വിരൂപയാക്കിയ ലക്ഷ്മണനെ ലംഘിച്ചു വിട്ടുകൊടുക്കുക, അയാളാണ് യുദ്ധത്തിന് കാരണക്കാരൻ. രണ്ട്, സുഗ്രീവനെ വധിക്കുക, അയാളെ പോലൊരു വഞ്ചകനെ ഭൂമിക്ക് താങ്ങാനാവില്ല. മൂന്ന്, വിഭീഷണനെ കൈയും കാലും കെട്ടി ലങ്കയിൽ കൊണ്ടുവന്നിടുക. നാല്, ഇരുകരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതുമായ നളസേതു തകർക്കുക.